ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഔദ്യോഗിക കാര്യങ്ങളിൽ മഹാകണിശക്കാരനായിരുന്ന ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ കഥയാണ് സി രാധാകൃഷ്ണൻ പറഞ്ഞ ഒറ്റയടിപ്പാതകൾ എന്ന നോവലിലുള്ളത്. അദ്ദേഹത്തിന്റെ മകളാണ് സതി, അവളുടെ മുറച്ചെറുക്കനാണ് അനൂപ്. 16 വയസ്സായിട്ടും 6 മാസത്തെ മാത്രം വളർച്ചയുള്ള സുകുമാരൻ എന്ന സഹോദരൻ അവൾക്കുണ്ട്. അവന് അവൾ സഹോദരി മാത്രമല്ല അമ്മയും കൂടിയാണ്. ഒരു ദിവസം സുകുമാരനെ മരിച്ച നിലയിൽ കണ്ടു. തന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി പിതാവ് ചെയ്ത ക്രൂരതയാണ് അതെന്ന് അവൾ അറിയുന്നില്ല. അനൂപിനെ അവൾ സംശയിച്ചു. ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ വച്ചുകൊണ്ട് വായിക്കേണ്ട ഒരു നോവലാണ് ഒറ്റയടിപ്പാതകൾ. ഈ നോവൽ സിനിമയാക്കിയപ്പോൾ നടൻ മധുവാണ് ജഡ്ജിയുടെ വേഷം അഭിനയിച്ചത്. കോടതി മുറിയിൽ മധുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വാദിഭാഗവും പ്രതിഭാഗവും വാദിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഒറ്റയടിപ്പാതകളിലെ സുകുമാരന്റെ ജീവിതത്തിലൂടെ ഒട്ടനവധി ജീവിതങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു.
ദുരുദ്ദേശത്തോടുകൂടി സ്വന്തം മകനെ കൊല ചെയ്തിരിക്കുന്നു, അതും ആസൂത്രിതമായി. യുവർ ഓണർ, കുറ്റം തെളിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. കാരണം പ്രതി കുറ്റം ചെയ്തിട്ടില്ല. പ്രസിദ്ധനും മാന്യനുമായ ഒരാളിൽ, അതും ഒരു ന്യായാധിപനിൽ, കുറ്റവാസന എങ്ങനെ ഉണ്ടാകും?
പ്രതിയുടെ മൗനം തന്നെ അപരാധത്തിന് തെളിവാണ്.
നോ യുവർ ഓണർ, ബഹുമാനപ്പെട്ട കോടതിയിലും ദൈവത്തിലുമുള്ള വിശ്വാസം മാത്രമാണ് ഈ മൗനത്തിന് കാരണം. കൊലയ്ക്കൊരു പ്രേരണയും കണ്ടുകിട്ടാനില്ല.
പൊള്ളയായ അന്തസ്സിന്റെ പരിപാലനമാണ് കൊലയുടെ ഉദ്ദേശം.
ബുദ്ധി വളർച്ചയില്ലാത്ത മകൻ മകളുടെ ഭാവി ജീവിതത്തിന് തടസ്സമാണെന്ന് മനസ്സിലാക്കി അവനെ ഇല്ലായ്മ ചെയ്തത് ഭാസ്കരമേനോന്റെ സ്വാർത്ഥതയാണ്. ഇത് കോടതി മുറിയിൽ പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്. അന്തസ്സിന് കോട്ടം തട്ടുമെന്ന ചിന്ത ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് അയാളെ പ്രേരിപ്പിച്ചുവെന്ന്.
കുട്ടി മന്ദബുദ്ധിയാണെന്ന് കണ്ടതോടെ പ്രതിയുടെ അഹന്തയ്ക്ക് മുറിവേറ്റു. അന്ന് തുടങ്ങിയതാണ് കുട്ടിയെ കൊല്ലാനുള്ള ശ്രമം.
മന്ദബുദ്ധിയായ ഒരു കുട്ടിയെ കൊല്ലാൻ ഇത്രയും കാലത്തെ തയ്യാറെടുപ്പ് വേണോ? അതല്ല സത്യം. കുട്ടിയെ ചികിത്സിക്കാനും പരിപാലിക്കാനുമാണ് ഇത്രയും കാലം പ്രതി യത്നിച്ചത്.
അല്ല, കുട്ടിക്കല്പം വിഷം കൊടുത്ത് ഈ നരകം അവസാനിപ്പിക്കാമോ എന്ന് പ്രതി ചില ഡോക്ടർമാരോട് ചോദിച്ചിട്ടുണ്ട്.
ഇത് വളരെ ക്രൂരമാണ് യുവർ ഓണർ. എത്രയോ ഡോക്ടർമാരെയും സ്പെഷ്യലിസ്റ്റുകളെയും കൺസൾട്ട് ചെയ്ത് അവർ നിർദ്ദേശിച്ച ഔഷധങ്ങളെല്ലാം കൃത്യമായി ഒരു നേരം പോലും മുടങ്ങാതെ കൊടുക്കുകയാണ് പ്രതി ചെയ്തിട്ടുള്ളത്.
വാസ്തവത്തിൽ ഭാസ്കരമേനോൻ എന്ന നീതിപാലകൻ ചെയ്തത് സുകുമാരന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കലായിരുന്നു. ഭാസ്കരമേനോന് സതിയുടെ കാര്യത്തിലുണ്ടായിരുന്ന വാശി സുകുമാരന്റെ കാര്യത്തിലുണ്ടായില്ല. അവന് പരിചരണവും ശുശ്രൂഷയും മാത്രമായിരുന്നു ആവശ്യം. അതിനൊരു വേലക്കാരിയായിരുന്നാലും മതി എന്നതായിരുന്നു അയാളുടെ നിലപാട്. എന്നാൽ സതി അതിന് തയ്യാറായില്ല. സതി സ്വന്തം ജീവിതം പാഴാക്കുന്നതുകൊണ്ട് സുകുവിന് വിശേഷിച്ചൊരു നേട്ടവും ഉണ്ടാകാനില്ല എന്നയാൾ വിശ്വസിച്ചു. അവളെ സ്വയം നശിക്കാൻ അനുവദിച്ചുകൂടാ എന്നതായിരുന്നു അയാളുടെ ചിന്ത. അതിനുവേണ്ടി സുകുവിന്റെ ജീവിക്കാനുള്ള അവകാശമാണ് അയാൾ ഇല്ലാതാക്കിയത്. ജീവന്റെ മഹത്വം തിരിച്ചറിയുന്നതാണ് ധാർമ്മികതയുടെ ലക്ഷ്യങ്ങളിൽ പരമപ്രധാനമായത് എന്ന് ഒറ്റയടിപ്പാതകൾ എന്ന നോവൽ സ്ഥാപിക്കുന്നു. ജീവന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റിനും. ധാർമ്മികതയിലൂന്നി അതിലൊരു അച്ഛന്റെ മകൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. കേരള കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ പി ജെ ജോസഫിന്റെ ഭിന്നശേഷിയുള്ള മകൻ ജോക്കുട്ടനാണ് മരണപ്പെട്ടത്. ജോക്കുട്ടന്റെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടിയായ എസ് സുദീപ് തന്റെ FB പോസ്റ്റ് ചെയ്ത അനുശോചന കുറിപ്പ് കണ്ടപ്പോഴാണ് ഒറ്റയടിപ്പാതകളിലൂന്നി ഇത്രയും പറഞ്ഞത്. ആ കുറിപ്പ് ദീർഘമാണ് എങ്കിലും അത്രയും നമ്മൾ അറിയണം. അതെങ്ങനെയാണ്? എല്ലാ അഹങ്കാരങ്ങളും അസ്തമിച്ചു പോകുന്ന ചില സമയങ്ങളുണ്ട്. അതിലൊന്ന് മരണമൊഴി രേഖപ്പെടുത്തലാണ്. ശരീരം മുഴുവൻ വെന്ത് കരിഞ്ഞിട്ടുണ്ടാവും. അന്തരീക്ഷത്തിൽ മാംസം വെന്ത മണം കാണും. ശരീരത്തിൽ പേരിനൊരു പുതപ്പ് മാത്രമാവും. അന്നേരം ഓർമ്മയ്ക്കും ബുദ്ധിക്കും യാതൊരു തകരാറും കാണില്ല. ഒരു ജീവിതം മുഴുവൻ അവർ നിസ്സംഗരായി നമുക്ക് മുന്നിൽ തുറന്നുവെക്കും. സ്വർഗവാതിൽപ്പടിയിൽ നിൽക്കുവോർ കള്ളം പറയില്ല എന്നതാണ് വിശ്വാസം. ഒടുക്കം ഒപ്പിടാൻ കഴിയാതെ വിരലടയാളം പതിക്കാൻ വെന്ത് കരിഞ്ഞ വിരലുകൾക്കാവതില്ലാതെ ഏതാനും ദിവസങ്ങൾക്കകം അവർ എന്നേക്കുമായി ഉറങ്ങും. നമുക്ക് ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ച് യാത്രയാകുന്നവർ. രണ്ടാമത്തേത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനായുള്ള നാഷണൽ ട്രസ്റ്റ് ആക്ടിന് കീഴിലെ ജില്ലാ സമിതിയുടെ യോഗമാണ്. അന്നത്തെ കോട്ടയം ജില്ലാ കളക്ടർ തിരുമേനി സാർ അധ്യക്ഷനായ സമിതിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിൽ പങ്കെടുത്തിരുന്ന യോഗങ്ങൾ. ഭിന്നശേഷിക്കാരായ മുതിർന്ന മക്കളെ ഉടുത്തൊരുക്കി ജില്ലയുടെ ഉൾപ്രദേശത്ത് നിന്നൊക്കെ ബസ്സിൽ കയറിവന്ന് ആ മക്കളെ ചേർത്ത് പിടിച്ച് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ നിൽപ്പുണ്ടല്ലോ, അവരുടെയൊക്കെ കണ്ണുകളിലൊന്നിൽ മക്കളോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകും. രണ്ടാമത്തെ കണ്ണിൽ ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുഞ്ഞിന് ആരെന്ന ആധി കവിഞ്ഞൊഴുകും. അവിടെ ഇരുന്ന് ശ്രീ രാധാകൃഷ്ണന്റെ ഒറ്റയടി പാതകൾ എന്ന നോവലിലെ റിട്ടയേർഡ് ജസ്റ്റിസ് ഭാസ്കരമേനോനെയും ഭിന്നശേഷിക്കാരനായ മകൻ സുഗുവിനെയും ഓർത്തുപോകും. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ആ വലിയ മകനെ കൊന്നിട്ട് സ്വയം പ്രോസിക്യൂഷൻ ചാർജും ഡിഫൻസും വിധിയും എഴുതുന്ന മേനോൻ തെളിവുകളുടെ അഭാവത്തിൽ സ്വയം വെറുതെ വിട്ട ശേഷം കുറ്റം സമ്മതിച്ച് എഴുതിവെക്കുന്ന ഒരു സങ്കട ഹർജി കൂടിയുണ്ട്. സുഗു വേദനകളൊന്നും അനുഭവിക്കുന്നുണ്ടായിരുന്നില്ല. മരിച്ചു കിട്ടിയാൽ മതിയെന്നൊരാശയം അവൻ പ്രകടിപ്പിച്ചില്ല. പ്രകടിപ്പിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാൻ ന്യായമില്ല. ഞാൻ വിശ്വസിക്കുന്നുമില്ല. വേദനയുണ്ടായിരുന്നത് എന്റെ മനസ്സിൽ മാത്രമാണ്. അവനെ കാണുമ്പോഴും അവന്റെ ഭാവി ആലോചിക്കുമ്പോഴുമുള്ള വേദന, അത് തീർച്ചയായും ദുസ്സഹമായിരുന്നു. അതൊന്ന് അവസാനിച്ചു കിട്ടിയാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ അവന്റെ രോഗം മാറണമായിരുന്നു, അല്ലെങ്കിൽ അവൻ മരിക്കണമായിരുന്നു. രോഗം മാറില്ലെന്ന് തീർച്ചയായപ്പോഴാണ് ഞാൻ അവനെ കൊന്നത്. സംഗതി മനസ്സിലായില്ലേ? എന്റെ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഞാൻ അവനെ കൊന്നു. മകന്റെ മരണത്തോടൊപ്പം മനസ്സിന്റെ സമനില തെറ്റുന്ന ജസ്റ്റിസ് മേനോനോടൊപ്പം ആ മക്കൾക്കായി സമനില തെറ്റാതെ ജീവിക്കുന്ന യഥാർത്ഥ ജീവിതത്തിലെ ചില മുഖങ്ങൾ കൂടി മുന്നിൽ തെളിയും. 40 കഴിഞ്ഞ ഭിന്നശേഷിക്കാരനായ മകന്റെ താടി വടിച്ചു കൊടുക്കുന്ന അരുൺഷൂരി എന്ന അച്ഛന്റെ അരുമയാർന്ന ചിത്രം നിങ്ങളെ പിന്തുടരാത്ത നിമിഷങ്ങളുണ്ടോ? ആ മകനും അതുപോലത്തെ മക്കൾക്കും അച്ഛനമ്മമാരുടെ കാലശേഷം തുണയാകാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ഷൂരി, അതുപോലെ വലിയൊരു അച്ഛൻ ഞങ്ങളുടെ തൊടുപുഴയിലുണ്ട്. ഭിന്നശേഷിക്കാരനായ മകന്റെ ജനനം തന്നെ കൂടുതൽ നല്ല മനുഷ്യനും നല്ല രാഷ്ട്രീയക്കാരനുമാക്കി എന്ന് പറഞ്ഞൊരച്ഛൻ. ആ മകനായി മാറ്റിവെച്ച സ്വത്തിൽ നിന്ന് 84 ലക്ഷം രൂപ കനിവ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിനായി നീക്കിവച്ച അച്ഛൻ. നിർധനരായ 700 കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകാനായി ആ വസ്തുവിലെ മരങ്ങൾ വെട്ടി വിറ്റ് ആദ്യം പണം കണ്ടെത്തിയ അച്ഛൻ. ഇന്നലെ ആ അച്ഛന്റെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു വീണത് രണ്ടിലകളായിരുന്നില്ല, മകൻ എന്ന വൻമരമായിരുന്നു. മകൻ മരിച്ചാൽ അച്ഛനോ അച്ഛൻ മരിച്ചാൽ മകനോ കൂടുതൽ ദുഃഖം എന്ന ഈശ്വരവാര്യർ തൻ ഉത്തരമില്ല ചോദ്യം മുഴങ്ങുന്നു. ജോക്കുട്ടൻ ആ അച്ഛനിലൂടെ ഇനിയും ജീവിക്കുക തന്നെ ചെയ്യും, ട്രസ്റ്റിലൂടെ അനശ്വരനും. ജോസഫ് എന്ന അച്ഛ, ജോക്കുട്ടന്റെ ദീപ്തമായ ഓർമ്മകൾ അങ്ങയെ ഏറ്റവും മികച്ച മനുഷ്യനും ഏറ്റവും നല്ല പൊതുപ്രവർത്തകനും ആക്കി തീർക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ജോക്കുട്ടന് മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുദീപിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പി ജെ ജോസഫ് എന്ന രാഷ്ട്രീയക്കാരന് മാത്രമായിരിക്കും ഒരുപക്ഷെ സമൂഹത്തിന് കൂടുതൽ അറിയാവുന്നത്. ജോസഫ് എന്ന ജോക്കുട്ടന്റെ അച്ഛനെ അറിയാൻ ഒരുപക്ഷെ ജോക്കുട്ടന് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവൂ. ഇങ്ങനെ അനേകം അച്ഛന്മാരും അമ്മമാരുമുണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റിനും. ജീവന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ധാർമ്മികതയിലൂന്നി ജീവിക്കുന്നവർ, സ്വന്തം സ്വർഗങ്ങൾ തീർക്കുന്ന അനേകം അച്ഛന്മാരും അമ്മമാരുമുണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റിനും.